Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഭാഷ്യമാണ് ചർച്ച ചെയ്യുന്നത്. അടുത്ത വിഷയം സന്യാസം. തഥാ ജ്ഞാനമേനൈവ നിവൃത്തകർമ്മ പരിവ്രാട്. അതാണ് സിദ്ധാന്തം. ജ്ഞാനവാൻ, നിവൃത്തകർമ്മ, വൈദിക കർമ്മങ്ങളിൽ നിന്ന് നിവർത്തിച്ചവൻ, പരിഭ്രാട്, ഇതാണ് സന്യാസി. പുനരുക്തം ഇവ വരാഹാദി ശബ്ദ പരിവ്രാജകേന രൂഢോ ബ്രഹ്മസംസ്ഥ ശബ്ദൈതി തത് പരിഹൃതം. നേരത്തെ ചോദിച്ച ആൾ പറഞ്ഞു, പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ, ബ്രഹ്മസംസ്ഥൻ എന്ന് പറഞ്ഞാൽ പരിവ്രാജകൻ ആകണമെന്നൊന്നുമില്ല, ഗൃഹസ്ഥനുമാകാം, ഗൃഹസ്ഥനും ബ്രഹ്മനിഷ്ഠനാകാം. യവ വരാഹാദി ശബ്ദവത് പരിവ്രാജകേ നരൂഢ, ബ്രഹ്മസംസ്ഥൻ എന്ന് കേട്ടാൽ ഉടൻ തന്നെ പരിവ്രാജകൻ എന്നർത്ഥം മനസ്സിൽ വരാൻ പാടില്ല എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. അതുപോലെ യവം എന്ന് കേട്ടുകഴിഞ്ഞാൽ യവം എന്ന ധാന്യത്തെക്കുറിച്ച് അർത്ഥ ബോധം വരുന്നു. വരാഹം എന്ന് കേട്ടുകഴിഞ്ഞാൽ അശ്വിൻ, ശ്വ, വരാഹം തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം കേൾക്കുമ്പോൾ അതാത് ജീവികളെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നു, മറ്റൊരു ബോധം ഉണ്ടാക്കത്തില്ല. എന്തുകൊണ്ട്? ആ ശബ്ദങ്ങൾക്ക് അർത്ഥങ്ങളുമായിട്ടുള്ള ബന്ധം അനാദിയാണ്. രൂഢമെന്ന് പറയുന്നു, അനാദി ബന്ധത്തെ രൂഢമെന്ന് പറയുന്നു, അനാദി ലക്ഷണ എന്നും പറയും. രൂഢത്തിൽ രൂഢാർത്ഥമാണ്. അതുപോലെ ബ്രഹ്മസംസ്ഥൻ എന്ന് പറഞ്ഞാൽ പരിവ്രാജകൻ എന്നർത്ഥം കൊടുക്കാൻ പാടില്ല. അങ്ങനെ അതൊരു രൂഢശബ്ദമുണ്ട്. ബ്രഹ്മസംസ്ഥൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥനുമാകാം. ഇതാണ് ചോദ്യകർത്താവ് പറയുന്നത്. പൂർവപക്ഷി പറയുന്ന അതാണ്, ബ്രഹ്മസംസ്ഥൻ ഗൃഹസ്ഥനുമാകാം. തത്പരിഹൃതം, അതിന് സമാനം പറഞ്ഞു കഴിഞ്ഞു, സാധ്യമല്ല. തസ്യവ ബ്രഹ്മസംസ്ഥത സംഭവ നാന്യസ്യേതി തസ്യവ പരിവ്രാജകസ്യവ. പരിവ്രാജകന് മാത്രമേ ബ്രഹ്മസംസ്ഥത സംഭവിക്കത്തുള്ളൂ. നാന്യസ്യ എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മചാരിക്കോ ഗൃഹസ്ഥനോ, ഭാഷകാരം ഇവിടെ പറഞ്ഞ തപസ്യോ, ഈ മൂന്ന് കൂട്ടർക്കും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അവർക്കെല്ലാം നിശ്ചിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കർത്തവ്യബോധമുണ്ട്. ആ കർത്തവ്യബോധമുള്ളവർക്ക് ആ ബ്രഹ്മസ്ഥിതി സാധ്യമല്ല. നമ്മൾ വിശദീകരിച്ചാണ്, കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയിരിക്കുമ്പോൾ അവിടെ ബ്രഹ്മനിഷ്ഠ, ഞാൻ അകർത്താവാണ് അഭോക്താവാണെന്നുള്ള ബോധം വരാൻ സാധ്യമല്ല. ഈ ആശ്രമങ്ങൾക്കെല്ലാം പ്രത്യേകം കർമ്മങ്ങൾ വിധിച്ചിരിക്കും. ആശ്രമത്തിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾ, അതായത് ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ശ്രൗതവും സ്മാർത്ഥവുമായ കർമ്മങ്ങളാണ്. അവിടെ കർത്തൃത്വ ഭോക്തൃത്വ ബോധം വരും. അങ്ങനെ ഒരാളെങ്ങനെ ബ്രഹ്മസംസ്ഥനാകാൻ പറ്റും? അതുകൊണ്ട് സമ്പൂർണ്ണ കർമ്മത്യാഗം, അവിടെ മാത്രമേ ബ്രഹ്മസംസ്ഥത സംഭവിക്കത്തുള്ളൂ, അത് പരിവ്രാജകനിൽ മാത്രം. ഇനി അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് യത് പുനരുക്തമിലൂടെ ശബ്ദ നിമിത്തന്നോ ബാധത്ത് തന്ന ഗൃഹസ്ഥ തക്ഷ പരിവ്രാജകാദി ശബ്ദ ദർശന ഗൃഹസ്ഥതി പരിവ്രാജ്യ തക്ഷണാദി നിമിത്തോപാദനാദി ഗൃഹസ്ഥ പരിവ്രാജക ആശ്രമ വിശേഷ വിശിഷ്ട ജാതിമതിജ തക്ഷേതി വരൂഢ ദൃശ്യന്തി ശബ്ദ. ശബ്ദങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ഒരുപക്ഷി പറഞ്ഞു രൂഢ ശബ്ദം നിമിത്തത്തെ ആശ്രയിക്കുന്നില്ല, അനാദിയായി ആ ശബ്ദത്തിന് അർത്ഥമാണ്. അതുകൊണ്ട് ആ ശബ്ദത്തിന്റെ വ്യുത്പത്തി കൂടി ചിന്തിക്കേണ്ട കാര്യമില്ല. പാചകൻ പാകം ചെയ്യുന്നവൻ എന്ന് പറയുന്ന പോലെ അല്ല. എന്താണ് നിമിത്തത്തെ ആശ്രയിക്കുന്നു ആ ശബ്ദം? പാകക്രിയ എന്ന് പറയുന്ന ഒരു നിമിത്തത്തെ ആശ്രയിച്ച് ഒരു വ്യക്തിയിൽ പാചക ശബ്ദം പ്രയോഗിക്കുന്നു. രൂഢ ശബ്ദം അങ്ങനെയല്ല, യവശബ്ദം. അവിടെ അത് ഏത് ധാതു നിന്നുണ്ടായി, ഏത് പ്രത്യയം വന്നു, എന്താണ് അവിടുത്തെ ശബ്ദപ്രക്രിയ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടത് രൂഢശബ്ദ രൂഢശബ്ദങ്ങളാണ് യവവരാഹ അത് ശബ്ദങ്ങൾ അങ്ങനെയാണ്. നിമിത്ത ഉപാദത്തെ വ്യുത്പത്തി ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് ഏത് ശബ്ദം കണ്ടാലും നമ്മൾ അതിന്റെ വ്യുത്പത്തി ചിന്തിക്കണമെന്നില്ല. എന്തുകൊണ്ട് ആ ശബ്ദത്തിന് അർത്ഥം വന്നു അത് ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ട്? അതങ്ങനെയാണ്, അനാദികാലമായി ആ ശബ്ദം അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു എന്നറിഞ്ഞാൽ മതി. അത് മാത്രമല്ല, അതിന്റെ വ്യുത്പത്തി കുറിച്ച് ചിന്തിച്ചാൽ അർത്ഥം കിട്ടത്തുണ്ട്. ഗോശബ്ദം ഗമധാതുവിൽ നിന്നാണ് ഗോശബ്ദം ഉണ്ടായത്. അതിന്റെ അർത്ഥം എന്താണ്? ഗച്ഛതി ഗച്ഛതി ഇത് ഗവ് എന്ന് പറയാൻ കഴിയില്ല. വ്യുത്പത്തിയിൽ നിന്ന് അർത്ഥം കിട്ടത്തില്ല, കാരണം ഗമിക്കുന്നത് ഗോ മാത്രമല്ല, എല്ലാ ജീവികളും ഗമിക്കുന്നുണ്ട്. ഗച്ഛതി ഇത് ഗവ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് ശബ്ദം കണ്ടാലും അതിന്റെ വ്യുത്പത്തി എന്താണ്, അങ്ങനെ എങ്ങനെ അർത്ഥം കിട്ടി അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ആണ് രൂഢശബ്ദ നിമിത്തന്ന ഉപാദത്തെ എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞത് ശരിയാണ് ഇത് തന്ന, പക്ഷെ അത് ശരിയല്ല. എന്തുകൊണ്ട്? ഗൃഹസ്ഥ തക്ഷപരിപ്രാജകാദി ശബ്ദദർശനം ചില സ്ഥലങ്ങളിൽ അത് ശരിയാണ്, പക്ഷെ സർവത്ര അങ്ങനെയല്ല. രൂഢശബ്ദങ്ങൾ ചില സ്ഥലങ്ങളിൽ അർത്ഥത്തെ സ്വീകരിക്കും, വ്യുത്പത്തിയെ. ഉദാഹരണം ഗൃഹസ്ഥൻ, എന്താണ് ഗൃഹസ്ഥിതി ആശ്രയിച്ചിട്ടാണ് ഗൃഹധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവൻ ഗൃഹസ്ഥൻ. തക്ഷൻ തക്ഷണം ആശാരിയുടെ ജോലി അത് ചെയ്യുന്നവൻ തക്ഷൻ. പരിവ്രാജകൻ പരിവ്രജനം ചെയ്യുന്നവൻ, സർവമുപേക്ഷിച്ച് സഞ്ചരിക്കുന്നവൻ, കർമ്മത്തെ ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്നവൻ, ഇതെല്ലാം രൂഢശബ്ദങ്ങളാണ്. അതേസമയം വ്യുത്പത്തി ആശ്രയിക്കുന്നുണ്ട്. യോഗരൂഢി എന്ന് പറയും പങ്കജ ശബ്ദം പോലെ. പങ്കാജാത് പങ്കത്തിൽ നിന്നുണ്ടായത്. പങ്കജം എന്ന് പറയുമ്പോൾ താമരം മാത്രമല്ല, പങ്കത്തിൽ പലതും ഉണ്ടാവും. പക്ഷേ യോഗ അർത്ഥമനുസരിച്ച് പങ്കത്തിൽ നിന്നുണ്ടായത്, പക്ഷേ അത് രൂഢവുമാണ്, അതിനങ്ങനെ വേർതിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാഷകാരൻ പറയുന്നു രൂഢശബ്ദങ്ങൾ ചിലപ്പോൾ ചില ശബ്ദങ്ങൾ ഇങ്ങനെയുള്ള അർത്ഥത്തെ സ്വീകരിക്കുന്നു, വ്യുത്പത്തി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാകാം. അതുകൊണ്ട് ഗൃഹസ്ഥ തക്ഷ പരിവ്രാജകാദി ശബ്ദദർശന ഗൃഹസ്ഥിതി പ്രവ്രജ്യ തക്ഷണാദി നിമിത്ത ഉപാദാന ഇങ്ങനെയുള്ള നിമിത്തത്തെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മസംസ്ഥൻ പരിവ്രാജകനാണ്. പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ അവിടെ ഗൃഹസ്ഥനെന്ന് പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഗൃഹസ്ഥന് ജ്ഞാനി എന്ന് പറയാം, പക്ഷെ പരിപ്രാജകൻ എന്ന് പറയാൻ കഴിയില്ല. ഗൃഹസ്ഥ പരിപ്രാജകു ആശ്രമം വിശേഷി, അതുകൊണ്ട് ഗൃഹസ്ഥ ശബ്ദം പരിപ്രാജക വിശേഷം എന്ന ഒരു വിശേഷ ആശ്രമത്തെ സൂചിപ്പിക്കുന്നു. വിശിഷ്ട ജാതി മതിച്ച തക്ഷ, തക്ഷശബ്ദം ഒരു വിശിഷ്ട ജാതി കാണിക്കുന്നു, ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തെ കാണിക്കുന്നു തക്ഷശബ്ദം. രൂഢ ദൃശ്യന്തി ശബ്ദ, അങ്ങനെ ശബ്ദങ്ങൾ രൂഢമാണ്. അതായത് രൂഢശബ്ദം നിമിത്തത്തെ ആശ്രയിക്കാമോ? ഇതാണ് പല കാര്യങ്ങളെക്കുറിച്ചും വിവാദം നിലനിൽക്കുന്നത്. ഉദാഹരണം ബ്രാഹ്മണ ശബ്ദം, ബ്രാഹ്മണ ശബ്ദം രൂഢശബ്ദമാണ്, അത് വ്യുത്പത്തി ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നു. എന്ന് പറയുന്നിടത്താണ് ജന്മം കൊണ്ടാണ് ജാതി എന്ന് പറയുന്നത്, അവിടെയാണ്. അതിന് ജന്മം കൊണ്ടാണ് ജാതി നിശ്ചയിക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് ആ ജന്മജാതിവാദികൾ പറയുന്നത് എന്താണ്? ബ്രാഹ്മണ ശബ്ദം രൂഢമാണ്, അത് പ്രത്യേക ജാതിയിൽ അനാദിയായി പ്രയോഗിക്കുന്നു. ഗൗ, യവ, വരാഹി ശബ്ദങ്ങളെ പോലെ അല്ല. അത് കർമ്മം കൊണ്ടാണെന്ന് പറയുന്നവർ ഇപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞ പക്ഷത്തെ സ്വീകരിക്കും. എന്താണ് അത്? യൗഗികമായി സ്വീകരിക്കും. പക്ഷെ ഭാഷ്യകാരൻ കൂടെ രണ്ടും കൂടെ ചേർത്ത് അത് യോഗവുമാണ് രൂഢവുമാണ്. യോഗരൂഢം എന്നുള്ള പക്ഷത്തെ സ്വീകരിക്കുമ്പോൾ എന്തുവരും? ബ്രാഹ്മണ ജാതിയിൽ ജനിക്കണം, എന്നാൽ ബ്രഹ്മജ്ഞാനം ഉണ്ടായിരിക്കും, എന്നാൽ ബ്രാഹ്മണനായി എന്നായി. അത്രയും സ്വീകരിക്കും. യോഗികം എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്? ബ്രഹ്മജ്ഞാനമുള്ളവൻ അവൻ ബ്രാഹ്മണൻ. അതിന് ജാതി ആശ്രയിക്കും. ശുദ്ധ യോഗികമാണ്. ഇങ്ങനെ വരും. ഏത് ജാതിയിലായാലും ശരി, ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ ബ്രാഹ്മണൻ. ഈ വാദങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ഈ ശബ്ദാർത്ഥ ചിന്തയാണ്. യോഗമാണോ രൂഢമാണോ, യോഗരൂഢമാണോ യോഗികരൂഢമാണോ, അങ്ങനെ പലതരത്തിൽ പറയും. അപ്പം ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പരിപ്രാജക ശബ്ദത്തിന് യോഗരൂഢിയെ സ്വീകരിക്കുന്നു. എന്നാൽ എത്ര എത്ര താനി നിമിത്താനി തത്ര തത്ര പ്രവർത്തന്തേ പ്രസിദ്ധിയാവോ. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു, ഇവിടെ പരിപ്രാജകൻ എന്ന് പറയുമ്പോൾ വ്യുത്പത്തിയെ ആശ്രയിക്കുന്നു, എന്നാൽ അത് രൂഢവുമാണ്. ഏതൊരു പരിപ്രാജകനാണോ ബ്രഹ്മസംസ്ഥൻ സർവകർമ്മങ്ങളെയും ത്യജിച്ച് പരിപ്രാജകനായിരിക്കുന്നത് അയാൾ മാത്രമേ പറയാവൂ. മറിച്ച് എത്രയെത്ര തനി നിമിത്താനി തത്ര തത്ര നവർത്തന്തേ, ഗൃഹസ്ഥൻ അതിരിക്കില്ല എന്ന് പറയും. ഗൃഹസ്ഥന് ജ്ഞാനം ഉണ്ടാകാം എന്ന് പറയാം. ഭാഷകാരനും അംഗീകരിക്കുന്നുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗൃഹസ്ഥന് ജ്ഞാനമാകാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ബ്രഹ്മസംസ്ഥൻ എന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവിടെ നിമിത്തമുണ്ട് ജ്ഞാനം, പക്ഷെ അവിടെ ഇല്ല. എന്തുകൊണ്ട്? ഗൃഹസ്ഥൻ ശബ്ദം അവിടെ അതിൽ രൂഢമല്ല. ഇത് രണ്ടും വേണം, യോഗവും വേണം രൂഢവും വേണം. ഇപ്പത്തിയും വേണം രൂഢവുമായിരിക്കും. ഇവിടെ ആ ഗൃഹസ്ഥിതിയെ ആശ്രയിച്ചിട്ടാണ് ഗൃഹസ്ഥ ശബ്ദം വരുന്നത്. അതുകൊണ്ട് അവിടെ ജ്ഞാനം എന്ന് പറയുന്ന നിമിത്തം ഉണ്ടെങ്കിലും അത് സ്വീകരിക്കില്ല. പ്രസിദ്ധി അഭാവ എന്ന് പറഞ്ഞാൽ രൂഢിയില്ല അവിടെ. പ്രസിദ്ധി എന്ന് പറയുന്ന രൂഢിയാണ്. ബ്രഹ്മസംസ്ഥൻ ഗൃഹസ്ഥന് രൂഢമല്ല, അത് പരിപ്രാജകനിലാണ് രൂഢമായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും പരിപ്രാജകനെ ബ്രഹ്മസംസ്ഥൻ പരിപ്രാജകനെ മാത്രമേ അത് ഭാഷകാർ സ്വീകരിക്കൂ. ഗൃഹസ്ഥന് ജ്ഞാനം ഉണ്ടെങ്കിലും ബ്രഹ്മസംസ്ഥാനല്ല. അപ്പൊ ഗൃഹസ്ഥന് ജ്ഞാനം ഉണ്ടായാൽ പരിപ്രാജകനാകണം, അപ്പൊ ബ്രഹ്മസംസ്ഥാനാകണം. അതും പറയുന്നു, ഒരാൾ ഗൃഹസ്ഥൻ ആണ്, ജ്ഞാനം ഉണ്ടായി, പരിപ്രാജകനായെങ്കിലും അല്ല. ജ്ഞാനം സന്യാസ ലക്ഷണം, ജ്ഞാനം ഉണ്ടെങ്കിൽ പരിപ്രാജകനായേ തീരും. ഇക്കാര്യത്തിൽ ഭാഷ്യക്കാരന് നിർബന്ധമാണ്, അത് സംഭവിക്കണമെന്നാണ്. തഥാഹാപി ബ്രഹ്മസംസ്ഥശബ്ദോ നിവൃത്ത സർവകർമ്മ തസ്സാധന പരിഭ്രാട് ഏകവിഷയേ അത്യാശ്രമണി പരമഹംസാക്ഷി വൃത്തൈജി ഭവിതം അർഹതി. അതുകൊണ്ട് ഇഹാപി ഇവിടെയും ഇവിടെ ഇപ്പൊ പറഞ്ഞ സ്ഥലത്ത് ബ്രഹ്മസംസ്ഥോ അമൃതത്വമേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രഹ്മസംസ്ഥ ശബ്ദോ ബ്രഹ്മസംസ്ഥൻ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്ന ഈ ശബ്ദം നിവൃത്ത സർവകർമ്മ സാധന, സർവകർമ്മങ്ങളെയും അതിൻ്റെ സാധനകളെയും ഉപേക്ഷിച്ചവൻ എന്നാണ്. സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ഉപേക്ഷിക്കുക. അതിൻ്റെ സാധനങ്ങൾ എന്താണ്? ഭാര്യ, വിത്തം തുടങ്ങിയതാണ് അതിൻ്റെ സാധനം, പുത്രൻ ഇതാണ് അതിൻ്റെ ഏഷണ, ഇതെല്ലാം അതിൻ്റെ സാധനങ്ങളായിട്ട് വരും. ഫലത്തെക്കുറിച്ചുള്ള ഏഷണകൾ, ഇതാണ് അതിൻ്റെ സാധനങ്ങൾ. അപ്പോൾ കർമ്മത്തെയും അതിൻ്റെ സാധനങ്ങളെയും ഉപേക്ഷിച്ചവൻ ഇവിടുത്ത സർവകർമ്മ തസ്സാധ പരിപ്രാട്, ഗ്രഹത്തെ ഉപേക്ഷിച്ച് തന്നെ തീരണം, എന്നാലേ ബ്രഹ്മസംസ്ഥനാവൂ. അതാണ് സന്യാസ്യം. ഏകവിഷയേ അത്യാശ്രമണി, അത്യാശ്രമി എന്ന് പറയുന്നു. പരിപ്രാട് എന്ന് പറയുമ്പം മുമ്പ് പറഞ്ഞു എന്താണ്? ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നതാണ്, അതുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. തപസ്സിക്ക് ശേഷം എന്നെ ഇവിടെ പറഞ്ഞു സന്യാസം എന്ന് പറയുന്ന ഒരു ആശ്രമധർമ്മം, ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നൊന്നുമില്ല. അതൊന്നും അവിടെയും അയാൾക്ക് കർത്തവ്യമുണ്ട്, അതുമല്ല. അതുകൊണ്ട് പറഞ്ഞു അത്യാശ്രമി, ആശ്രമത്തെ അതിക്രമിച്ച എല്ലാ ആശ്രമങ്ങളും ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥ സന്യാസം, അത് അതെന്താണ്? അതാണ് പരമഹംസാക്ഷി, പരമഹംസൻ എന്ന് പറയുന്നതാണ് അത്യാശ്രമിയ. അത്യാശ്രമി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഒരാശ്രമമാണ് അത്, സന്യാസാശ്രമം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ്? അവിടെയും ധർമ്മങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു, അതിനൊക്കെ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അയാള് സർവകർമ്മങ്ങളെ ഉപേക്ഷിച്ച പരിപ്രാജനായി അല്ല അവന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് സർവകർമ്മ സന്യാസിയായ പരിപ്രാജകനാണ്. പരമംസാക്കിയ വൃദ്ധ അതിൽ രൂഢമാണ്. ഏത് ബ്രഹ്മസംസ്ഥക്തിക ഭവിതുമർഹതി. അതുകൊണ്ട് ബ്രഹ്മസംസ്ഥോ അമൃതത്വമേരി. അതുകൊണ്ടാണ് ചരസനങ്ങൾ സന്യാസി ബ്രഹ്മലോകത്ത് പ്രാപിക്കുന്നു എന്ന് മറ്റും പറയും, പല ഭാഗങ്ങളും പറയും. സന്യാസത്തിൻ്റെ ഫലം, ബ്രഹ്മചര്യത്തിൻ്റെ ഫലം എല്ലാം ബ്രഹ്മലോകപ്രാപ്തിയാണെന്നും മറ്റും പറയും. അപ്പം അവിടേക്ക് എന്താണ്? അവിടെ സന്യാസം എന്ന് പറയുന്നത് സന്യാസ ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നതാണ്. അമൃതത്വം എഴുതി മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത്യാശ്രമിയാണ് ഉദ്ദേശിക്കുന്നത്, പരിവ്രാജകനായ അത്യാശ്രമിയാണ്. അപ്പോൾ അത് പരിവ്രാജനത്തോടുകൂടി അത്യാശ്രമത്തെ ഭാഷ്യകാരം സ്വീകരിക്കുന്നുള്ളൂ. സന്യാസാശ്രമത്തിന് അങ്ങനെയല്ല, സന്യാസാശ്രമത്തിൽ പലതരത്തിലുള്ള ഭേദങ്ങളെക്കുറിച്ച് പറയുന്നു. പ്രത്യേക ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുമ്പോൾ അവരുടെ ജീവിത രീതി അനുസരിച്ച് ചിലപ്പോൾ ഉപാസനകൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും, ചിലർ മറ്റു വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരിക്കാം. അതിനനുസരിച്ചുള്ള ഫലം അവർക്കുണ്ടാകും. അമൃതത്വമല്ല, ഹിരണ്യഗർഭലോകപ്രാപ്തി വരെയുള്ള ഫലങ്ങളുണ്ടാകാം സന്യാസിക്ക് ഉപാസനയുടെ ഫലമായിട്ട്. അതാണ് സന്യാസി സൂര്യമണ്ഡലത്തെ ഭേദിക്കുന്നു, യോഗി സൂര്യമണ്ഡലത്തെ ഭേദിക്കുന്നു എന്നൊക്കെ മഹാഭാരതത്തിനും മറ്റും പറയുന്നത്. അതെല്ലാം ആശ്രമധർമ്മത്തെ സ്വീകരിക്കുന്നവരെ കുറിച്ച് പറയുന്നു. ഇവിടെ അതല്ല, സാധാരണഗതിയിൽ എന്താണ് ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള പ്രവ്രജനം അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തിൽ നിന്നുള്ള പ്രവ്രജനം എന്നെല്ലാം പറയുന്നത് ആശ്രമധർമ്മത്തെ സ്വീകരിക്കുന്ന, അതാണ് സാധാരണ പറയുന്നത്. അവിടെ അനിഷ്ഠേയമായ പലതും ഉണ്ട്, സമതമാദികളും വ്രതങ്ങളുമൊക്കെ അനുഷ്ഠിക്കുന്നു. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്, അവള് സർവധർമ്മത്തെയും പരിചയിച്ചവൻ എന്നോട് പറയുന്നു. അമൃതത്വ ഫലശ്രവണ അതശ്ച ഇതമേവ ഏകം വേദോക്തം പരിപ്രാജ്യം. അതുകൊണ്ട് ഇതാണ് വേദോക്തമായ പരിപ്രാജ്യം. എന്താണ് അത്യാശ്രമി പരമഹംസൻ? യജ്ഞോപവീത ഹൃദണ്ഡ കമണ്ഡലോ ആദ്യ പരിഗ്രഹം. അപ്പോൾ മുമ്പും സ്മൃതികളിലും മറ്റും പരിപ്രജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞെങ്കിലും അവിടെ ഉപാധികൾ എല്ലാം വെച്ചിട്ടുണ്ട്. യജ്ഞോപവേദം ധരിക്കുക, ത്രിദണ്ഡത്തെ ധരിക്കുക, കമണ്ഡലും മറ്റും സ്വീകരിക്കുക, അതെന്നാണ് ഒരു ആശ്രമധർമ്മത്തെ സ്വീകരിക്കുക. അവിടെയുണ്ട് പരിഗ്രഹം. അവിടെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചെങ്കിലും, കാമ്യ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചെങ്കിലും നിത്യകർമ്മവും മറ്റും അനുഷ്ഠിക്കുന്നതല്ല. അനുഷ്ഠേയമായി അവർക്കൊണ്ട് എന്നെ ചെയ്യണം. അല്ലെ, ഇപ്പൊ ഒരാൾ സന്യാസി സ്വീകരിക്കുന്നു എന്ന് പറയുന്നു, അത് ആശ്രമധർമ്മത്തെ സ്വീകരിക്കുന്നു. ഗുരു ഒരു മന്ത്രം ഉപദേശിക്കുന്നു, ഒരു ഉപാസനാ പദ്ധതി നിർദ്ദേശിക്കുന്നു. അപ്പോൾ അതിന് സഹായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നു. അതാണ് യജ്ഞവും വേദം ത്രിദണ്ഡം കമണ്ഡലും എല്ലാം. അവിടെയൊക്കെ ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നും പല സന്യാസ സമ്പ്രദായങ്ങൾ സന്യാസത്തിൽ തന്നെ ഇതെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അത് അത്യാശ്രമമല്ല, പരമഹംസ പദവിയല്ല അത്. പരമഹംസൻ എന്നെല്ലാം പേരിനോടുകൂടി ചേർക്കും, അതല്ല. പരിപ്രാജകൻ എന്നെല്ലാം പേരിനോടുകൂടി ചേർക്കും, പക്ഷെ പരിവ്രജനമല്ല അത്. ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത് ആ തത്വജ്ഞാന നിഷ്ഠയിൽ വരുന്ന സർവകർമ്മത്യാഗം. ആ തത്വജ്ഞാന നിഷ്ഠയിൽ മാത്രമേ ആ ത്യാഗം സംഭവിക്കത്തുള്ളൂ. ആ തത്വജ്ഞാന നിഷ്ഠ വരാത്തിടത്തോളം കാലം അവൻ കർമ്മത്തിൽ അനുഷ്ഠിക്കേണ്ടി വരുമെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന യജ്ഞവും വേദത്തിന്റെ കമണ്ഡലോ, അത് ഇത് സ്മൃതികളിലും മറ്റും അന്ന് നിർദ്ദേശിച്ചിരുന്ന സന്യാസത്തെ കുറിച്ച് പറയുകയാണ്. മറിച്ച് ശ്രുതി തന്നെ പറയുന്നുണ്ട് ആ പരിപ്രാജകനെ കുറിച്ച്, മുണ്ടോ അപരിഗ്രഹോ അസംഗം. മുണ്ടനാണ് എന്ന് പറയുമ്പോൾ എന്താണ്, യജ്ഞോപവീതം തുടങ്ങിയ ധർമ്മത്തിന്റെ ചിഹ്നങ്ങളെ സ്വീകരിച്ചിട്ടില്ല. ധർമ്മത്തിന്റെ ചിഹ്നമാണ് യജ്ഞോപവീതം. അതിന് ഇന്നെ ധർമ്മം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് കാണിക്കുകയാണ്. സന്യാസി ആയാലും ശരി, അയാള് ആ ധർമ്മം അനുഷ്ഠിക്കണം. അല്ലെങ്കിൽ പിന്നെ യജ്ഞോപവീതത്തിന്റെ ആവശ്യം മുണ്ടഹ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ധർമ്മചിഹ്നങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ബാധ്യതയില്ല. അതിന് വേണ്ടിയിട്ടാണ് സന്യാസിമാര് മുണ്ടനം ചെയ്യുന്നത്. യജ്ഞോപവീതാദികളെ സ്വീകരിച്ച് മാത്രം ചെയ്യേണ്ട കർമ്മം ഗായത്രി. യജ്ഞോപവീതം കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. അത് നിത്യകർമ്മത്തിന്റെ ഭാഗമാണ്. അപ്പോ ഗായത്രി ഉപേക്ഷിക്കുന്നു. യജ്ഞോപവീതം ഉപേക്ഷിച്ചാൽ അയാൾ ഗായത്രി ഉപേക്ഷിക്കുന്നു. നിത്യകർമ്മമില്ല, അതാണ് സന്യാസി. ഗായത്രി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യജ്ഞവീതം ഉപേക്ഷിക്കുന്നത്, നിത്യകർമ്മത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പറയുന്നു യജ്ഞോപവീതം തുടങ്ങിയ അവയെ ഉപേക്ഷിക്കുന്നതിനാണ് ഇവിടെ മുണ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ സ്വാമിമാരുടെ സ്റ്റൈലല്ല മുണ്ട എന്ന് പറയുന്നു, ഹെയർ സ്റ്റൈലാണ് ഇന്നത്തെ സ്വാമിമാരുടെ മുണ്ടനം എന്ന് പറയുന്നു. അതെന്റെ കൂടെ പറയുന്നു അപരിഗ്രഹം. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ കമണ്ഡലം ത്രിദണ്ഡം എന്ന് ചില സന്യാസ സമ്പ്രദായത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ത്രിദണ്ഡം അതന്നും ഉണ്ടായിരുന്നു. സന്യാസമൊക്കെ സംഘർക്ക് മുമ്പും ഉണ്ടായിരുന്നു. മനസ്സുമതിയിലും മറ്റും പറയുന്നുണ്ട്. അപരിഗ്രഹൻ കമണ്ഡൽ വരെ ഉള്ള സർവ്വ ഉപേക്ഷിക്കുന്നു. പക്ഷെ ഇതെല്ലാം സന്യാസാശ്രമത്തിൽ ആകാം. ഇവിടെ പറയുന്നതല്ല പരമഹംസ സ്ഥിതിയെക്കുറിച്ച് എന്ന് പറയുന്നത്. പിന്നെ ആശ്രമത്തിലുള്ള ഒരാൾക്ക് സൗകര്യം പോലെ എന്താണ് അവരവരുടെ സൗകര്യം പോലെ ആകാം. അസംഗ, അവൻ അസംഗനായിരിക്കുന്നു, ഒന്നിനോട് സംഘമില്ലാതിരിക്കുന്നു.